ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ, അവതരണം ബെന്ന ചേന്നമംഗല്ലൂർ, സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 13, ദേശീയ നിയന്ത്രണ പരിശീലനം, ആങ്കർ മാനേജ്മെന്റ് ട്രെയിനിങ്. മിക്കവാറും ജീവജാലങ്ങളുടെ എല്ലാം ദൈനംദിന പെരുമാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നൈസർഗികമായ വികാരമാണ് ദേഷ്യം. എന്നാൽ അമിതമായ ദേഷ്യം ചില മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. ദേഷ്യ നിയന്ത്രണത്തിനുള്ള ചികിത്സാരീതികൾ സമ്മർദ്ദ പ്രതിരോധ മാതൃകയിൽ അധിഷ്ഠിതമാണ്. ദേഷ്യ നിയന്ത്രണത്തിനുള്ള ചികിത്സാരീതികൾ സമ്മർദ്ദ പ്രതിരോധ മാതൃകയിൽ അധിഷ്ഠിതമാണ്. സ്വന്തം ജീവിതത്തിൽ കടന്നുവരുന്ന സമ്മർദ്ദ സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും അവയെ നിയന്ത്രിക്കാനാവശ്യമായ ഭൗതിക പെരുമാറ്റ ക്രമീകരണങ്ങൾ വരുത്തുകയുമാണ് ഈ മാതൃകയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സമ്മർദ്ദ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്ത ശേഷം ചെറിയ തോതിലുള്ള സമ്മർദ്ദ സാഹചര്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിൽ സാധാരണ ചെയ്യുന്നത്. ഇതുവഴി ജീവിതത്തിൽ പലതവണ ആവർത്തിച്ചു വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. ഈ ഘട്ടത്തിൽ ചികിത്സകൻ രോഗിയോട് ദേഷ്യത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തന്റെ വ്യക്തിപരമായ ദേഷ്യപ്രകടന രീതികൾ തിരിച്ചറിയാൻ ചികിത്സകൻ രോഗിയെ പ്രാപ്തനാക്കുന്നു. താൻ ഒരു ദിവസം നടത്തിയ ദേഷ്യപ്രകടനങ്ങളെ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കാൻ ചികിത്സകൻ രോഗിയോട് നിർദ്ദേശിക്കുന്നു. ഈ ഡയറി കുറിപ്പുകൾ തുടർന്നുള്ള ചികിത്സാരീതികൾ ആസൂത്രണം ചെയ്യാൻ ഏറെ പ്രയോജനം ചെയ്യും. ചികിത്സയുടെ ഈ ഘട്ടത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: 1. ദേഷ്യത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും തിരിച്ചറിയുക. 2. ദേഷ്യവും അക്രമവും തമ്മിൽ വേർതിരിക്കുക. 3. ദേഷ്യത്തിന് വഴിമരുന്നിടുന്ന വ്യത്യസ്ത ഘടകങ്ങളെ തിരിച്ചറിയുക. 4. പ്രകോപനത്തിന് കാരണമാകുന്ന ഇടപെടലുകളുടെയും വ്യക്തിയാന്തര ബന്ധ സാഹചര്യങ്ങളെയും തിരിച്ചറിയുക. 5. ദേഷ്യ നിയന്ത്രണം പരിശീലിക്കുക. എങ്ങനെ നിയന്ത്രണമാവാം? 1. ദേഷ്യ നിയന്ത്രണത്തിനാവശ്യമായ ബൗദ്ധിക ക്രമീകരണങ്ങളും പെരുമാറ്റ വ്യത്യാസങ്ങളും പഠിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. രോഗിയെ പ്രകോപനത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളെ വ്യത്യസ്തമായി വിശകലനം ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദേഷ്യത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾക്ക് അമിതമായി പ്രാധാന്യം നൽകാതിരിക്കാനുള്ള പരിശീലനവും നൽകുന്നു. സ്വന്തം ചിന്താഗതിയിൽ കൂടുതൽ വഴക്കമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ആവശ്യം. മറ്റുള്ളവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നത് പലപ്പോഴും ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകാം. മറ്റുള്ളവരിൽ നിന്ന് നാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ ആകണമെന്ന നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെ വ്യക്തിപരമായ തിരിച്ചടികളായി പരിഗണിച്ച് അവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രകോപനപരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ഫലം എന്താണെന്നൊരു ധാരണ ഉണ്ടാക്കുകയും ആ ഫലം കൈവരിക്കാനുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ആവശ്യം. പ്രകോപനപരമായ സാഹചര്യങ്ങളെ മറികടക്കാനായി ആത്മവിശ്വാസം വളർത്തുന്ന വാചകങ്ങൾ സ്വയം പറയുന്നതും സഹായകമാകും. പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ ഉത്തേജനം ഒഴിവാക്കാനായി റിലാക്സേഷൻ രീതി കൃത്യമായി പരിശീലിക്കുകയും അതിന്റെ ഫലം രോഗിയും ചികിത്സനും ചേർന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഡീപ്പ് മസിൽ റിലാക്സേഷൻ, ധ്യാനം, ഹിപ്നോട്ടിസ്, യോഗ, കലാപരമായ ആസ്വാദനങ്ങൾ എന്നിവയൊക്കെ റിലാക്സേഷൻ ലഭിക്കാൻ സഹായിക്കുന്ന വിവിധ വ്യായാമങ്ങളാണ്. ദേഷ്യമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ദീർഘനേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതും ആവശ്യമാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പെരുമാറ്റ ക്രമീകരണങ്ങൾ ഇവയാണ്: 1. മനസ്സിലെ വൈകാരികാവസ്ഥകളിൽ അമിതമായി പ്രതികരിക്കാതെ മാന്യമായി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക. 2. സ്വഭാവദൃഢത, അവനവന്റെ അവകാശങ്ങളെപ്പറ്റി പൂർണ്ണമായ തിരിച്ചറിവുള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബഹുമാനം വെച്ചു പുലർത്തുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ സ്വന്തം ആഗ്രഹങ്ങളെ സഫലീകരിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക. 3. പ്രശ്നപരിഹാരശേഷി, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് ദേഷ്യപ്രകടനത്തിന് പകരം മറ്റേത് പ്രതികരണങ്ങളിലൂടെ അവയെ കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 4. പ്രയോഗവൽക്കരണഘട്ടം, ആദ്യ രണ്ട് ഘട്ടങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്രോഡീകരിച്ച് നിത്യജീവിതത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ചികിത്സകൻ രോഗിയെ ബോധപൂർവം പ്രകോപിപ്പിച്ച് ദേഷ്യമുണ്ടാക്കാൻ ശ്രമിക്കും. രോഗിക്ക് ദേഷ്യമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ ഒരു ശ്രേണി തയ്യാറാക്കിയ ശേഷം ഏറ്റവും കുറവ് ദേഷ്യമുണ്ടാക്കുന്ന സാഹചര്യം ആദ്യം കൃത്രിമമായി സൃഷ്ടിക്കുന്നു. ആ സാഹചര്യം തരണം ചെയ്ത ശേഷം കൂടുതൽ തീവ്രമായ ദേഷ്യമുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം രോഗി നിത്യജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ളതുമായിരിക്കും. ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഷാർജ. ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.